Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
വിശ്വാസ വർഷാചരണത്തിന് ഒരുങ്ങുകയാണ് സാർവത്രിക സഭ. 2012 ഒക്ടോബർ 11 മുതൽ 2013 നവംബർ 24 വരെ നീണ്ടു നിൽക്കുന്ന വിശ്വാസ വർഷാചരണത്തിന് തിരിതെളിയാൻ ഇനി ആഴ്ചകൾ മാത്രം ബാക്കി. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിൽ വിശ്വാസ വർഷാചരണത്തിന് നേതൃത്വം നൽകാൻ കേരള കത്തോലിക്ക മെത്രാൻ സമിതി നിയോഗിച്ചിരിക്കുന്ന സീറോ മലബാർ സഭയുടെ കാര്യാലയ മെത്രാൻ ബോസ്കോ പുത്തൂർ വിശ്വാസ വർഷാചരണത്തിനായി കേരളത്തിൽ നടക്കുന്ന മുന്നൊരുക്കങ്ങളെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു.
അഭിവന്യ ബോസ്കോ പുത്തൂർ പിതാവിന് വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. അഭിവന്യ പിതാവെ, ആഗോളസഭ മുഴുവൻ വലിയ ആവേശത്തോടെയാണ് വിശ്വാസവർഷത്തെ വരവേൽക്കുന്നത്. വിശ്വാസവർഷാചരണത്തിനായി കേരള സഭ ഒരുങ്ങുന്നതെങ്ങനെയാണ്?
കേരളത്തിലെ കത്തോലിക്ക സഭയിലെ മെത്രാന്മാരുടെ സമിതി രണ്ട് പ്രാവശ്യമെങ്കിലും എങ്ങനെയാണ് വിശ്വാസവർഷം ആചരിക്കേണ്ടത് എന്നതിനെപ്പറ്റി പരിചിന്തനം നടത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. കൂടുതൽ ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങൾ നടത്തുന്നതിലല്ല, ഏതെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലല്ല വിശ്വാസ വർഷാചരണം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങളെത്തിയത്. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നത് പോലെ വ്യക്തികളും സമൂഹവും വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ആചരണമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന്. വിശ്വാസത്തിൻ്റെ വാതിൽ ആരംഭിക്കുന്നത് മാമോദിസായിലൂടെ ഒരാൾ വിശ്വാസത്തിൽ പ്രവേശിക്കുമ്പോഴാണെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നത്. അത് അവസാനിക്കുന്നത് നിത്യ ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടമാണ് ഈ വിശ്വാസത്തിൻ്റെ വാതിലിലൂടെയുള്ള പ്രയാണം. അപ്പോൾ അതെങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന് കേരളത്തിലെ മെത്രാന്മാരെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രൂപതാ തലത്തിൽ, ഇടവക തലത്തിൽ, പിന്നെ ഭക്തസംഘടനകളുടെ തലത്തിൽ, സന്യാസ സമൂഹങ്ങളുടെ തലത്തിൽ, സന്യസ്ത വൈദിക പരിശീലന ഭവനങ്ങളുടെ തലത്തിൽ, ധ്യാന കേന്ദ്രങ്ങളുടെ തലത്തിൽ, അങ്ങനെ വിവിധ തലങ്ങളിൽ അത് ഈ വിശ്വാസത്തിൻ്റെ ആഴപ്പെടൽ നടത്താനായിട്ടുള്ള വലിയൊരു സമയമാണ് ഈ വിശ്വാസ വർഷം എന്നുള്ള ധാരണയാണ് നമുക്കുണ്ടാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് പരിശുദ്ധ പിതാവ് വിശ്വാസത്തിൻ്റെ വാതിലെന്ന് പറയുന്ന ആ പ്രമാണരേഖയിൽ പറയുന്നത് പോലെ രണ്ടാം വത്തിക്കാൻ സുനദോസിൻ്റെ പഠനങ്ങളെ കൂടുതൽ വ്യക്തമായിട്ടുള്ള രീതിയിൽ, ലളിതമായിട്ടുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം കേരള സഭയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതിൻ്റെ യുവജനങ്ങൾക്കായിട്ടുള്ള യൂത്ത് കാറ്റ് ഒക്കെ കൂടുതൽ സംലഭ്യമാക്കാനും അങ്ങനെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് വ്യക്തികളും സമൂഹങ്ങളും വളരാനുള്ള വളരെ ലളിതമായിരിക്കുന്ന പരിപാടികളാണ് നമ്മൾ ആവിഷ്കരിച്ച് ഈ വ്യത്യസ്ത വിഭാഗങ്ങൾക്കായിട്ട് സംവിധാനം ചെയ്തു കൊടുത്തിരിക്കുന്നത്.
ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശ്വാസ വർഷ ആചരണം സംബന്ധിച്ചെഴുതിയ വിശ്വാസത്തിന്റെ കവാടം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ വിശ്വാസത്തിന്റെ വ്യക്തിപരവും സാമൂഹ്യവുമായ ഏറ്റുപറച്ചിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അഭിവന്യ പിതാവെ, വിശ്വാസത്തിന്റെ സാമൂഹ്യമായ ഏറ്റുപറച്ചിൽ അഥവാ സാമൂഹ്യ മാനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്?
വിശ്വാസത്തിൻ്റെ സാമൂഹ്യമാനമെന്ന് പറയുന്നത് ഒരു വ്യക്തിയും ഒറ്റപ്പെട്ടൊരു ദ്വീപല്ല, അവനൊരു സമൂഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോഴെൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ സ്വകാര്യതയിൽ നടക്കേണ്ട കാര്യം മാത്രമല്ല, എൻ്റെ ജീവിതത്തെ മുഴുവനും ബാധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ബാധിക്കുമ്പോൾ എൻ്റെ വ്യക്തിബന്ധങ്ങൾ, എൻ്റെ സമൂഹ നിർമ്മിതിയിലുള്ള ഇടപെടൽ എല്ലാം എൻ്റെ വിശ്വാസത്താൽ പ്രചോദിതമാകണം. അപ്പോഴങ്ങനെ വരുമ്പോഴാണ് വിശ്വാസത്തിൽ നിന്ന് ഒരു സംസ്കാരം രൂപപ്പെടുന്നത്. അപ്പോൾ വിശ്വാസവും സംസ്കാരവും അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് യൂറോപ്പ് ഒരു ക്രൈസ്തവ സംസ്കാരത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് എന്ന്. അപ്പോൾ ഇന്ന് യൂറോപ്പിലും മറ്റു പല സ്ഥലങ്ങളിലും കാണുന്നൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസത്തെ പൊതുസമൂഹത്തിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനും അത് വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് തള്ളിമാറ്റാനും പരിശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഭയങ്കരമായിരിക്കുന്ന ഒരു അപകടമാണ് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ ചോദ്യം എന്താണ്? ഈ സംസ്കാരത്തെ സ്വാധീനിക്കുന്നത് എന്താണ്? അപ്പോൾ പ്രത്യയശാസ്ത്രങ്ങൾ, ദൈവമില്ലാത്ത പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ കുറവുള്ള ആ ഭാഗത്തെ സംസ്കാരത്തിൽ തള്ളി നിറയ്ക്കാനും അങ്ങനെ ഒരു പക്ഷേ നാളത്തെ സംസ്കാരം വിശ്വാസരഹിതമായിരിക്കുന്ന ഒരു സമൂഹമാക്കി തീർക്കാനുമുള്ള ബോധപൂർവമായുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. അപ്പോഴ് വിശ്വാസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വെറും വ്യക്തിയുടെ സ്വകാര്യതയിൽ നടക്കേണ്ട കാര്യമല്ല. തീർച്ചയായിട്ടും വിശ്വാസത്തിന് വ്യക്തിപരമായിട്ടുള്ള മാനമുണ്ട്. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ആ ബന്ധമാണ് വിശ്വാസം. പക്ഷെ അത് അവിടെ അവസാനിക്കുന്നതല്ല. അപ്പോൾ അതവിടെ തുടങ്ങുന്നുവെങ്കിലും അവിടെ അവസാനിപ്പിച്ചാൽ അത് അപകടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം എന്തുകൊണ്ടാണ് ലോകത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിന് ഇത്ര പ്രാധാന്യം ലഭിച്ചത്? കാരണം വിശ്വാസികളായിരിക്കുന്ന ആളുകൾ അവരുടെ വിശ്വാസം വഴിയായിട്ട് അവർ ജീവിക്കുന്ന സമൂഹത്തെ രൂപപ്പെടുത്താനായിട്ട്, അതിനെ ഒരു സമൂഹ നിർമ്മിതിയിൽ ഏർപ്പെടാനായിട്ട് കൂടുതൽ പരിശ്രമിച്ചപ്പോൾ ഒരു സംസ്കാരം തന്നെ രൂപം കൊള്ളുന്നു. അപ്പോൾ ആ സംസ്കാരം വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെയും രാഷ്ട്രത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന വലിയൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ലോകത്തിൽ നടത്തേണ്ടത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ മൂല്യങ്ങളായിരിക്കുന്ന സമാധാനം, നീതി, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ഇതൊക്കെ നമ്മുടെ വിശ്വാസത്താൽ പ്രചോദിതമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിർമ്മിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായിട്ട് തീരുന്നത്. അപ്പോഴത് വിശ്വാസവും പൊതുജീവിതവും തമ്മിൽ ഒരു വൈപര്യമോ ഒരു അകൽച്ചയോ ഉണ്ടാകാൻ പാടില്ല യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം.
അഭിവന്യ പിതാവെ, കേരളത്തിലെ സാമൂഹ്യ സാഹചര്യത്തിൽ നമുക്കിതെങ്ങനെ പ്രാവർത്തികമാക്കാം?
കേരളത്തിലെ, ഭാരതത്തിൽ പൊതുവെയും നമ്മൾ ക്രൈസ്തവർ മാത്രമല്ല ഇതര സംസ്കാരങ്ങളും ഒക്കെ ഉള്ള, ഇതര മതങ്ങളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലെ മതസൗഹാർദ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഹൈന്ദവ സഹോദരമായിട്ട്, ഇസ്ലാം സഹോദരങ്ങളുമായിട്ട് സൗഹൃദത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു 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 പരിശ്രമം, അതിനുള്ള ഒരു നേതൃത്വ വൈഭവം കേരള സമൂഹം, കേരള ക്രൈസ്തവ സമൂഹം നൽകാൻ കടപ്പെട്ടതാണ്. ഒരുപാട് മതമൗലികവാദവും മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദങ്ങളും വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ സമാധാനത്തിൻ്റെ, നീതിയുടെ ശബ്ദമായിരിക്കണം ക്രൈസ്തവ സമൂഹം. കേരളത്തിൽ ഇതര മതസ്ഥരായിരിക്കുന്ന വ്യക്തികൾക്ക്, മതവിശ്വാസികളല്ലാത്തവർക്ക് പോലും നൽകേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയലോഗിൻ്റെ, പരസ്പര ധാരണയുടെ ഒരു സംസ്കാരം, അതിലൂടെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സുവിശേഷവൽക്കരണം നടക്കേണ്ടത് എന്ന് ഞാൻ കരുതുകയാണ്. മറ്റുള്ളവരെ ചെറുതാക്കി കാണിച്ചിട്ടോ മറ്റുള്ളവരെക്കാൾ അംഗസംഖ്യ നമുക്കുണ്ടെന്ന് വാദിച്ചിട്ട് അത് സ്ഥാപിക്കാൻ പരിശ്രമിച്ചിട്ടോ അല്ല, ഒരു പുളിമാവ് പോലെയാണ് സുവിശേഷം പ്രവർത്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഭൂമിയുടെ ഉപ്പ് പോലെയാണ്, ലോകത്തിൻ്റെ പ്രകാശമായിട്ടാണ്. പ്രകാശമാകട്ടെ ഉപ്പാകട്ടെ അതിൽ തന്നെ ചുരുങ്ങിയിരിക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് പ്രകാശമാകാനും മറ്റുള്ളവർക്ക് രുചി നൽകാനും ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മറ്റുള്ളവർക്ക് സുവിശേഷത്തിൻ്റെ രുചി, സുവിശേഷത്തിൻ്റെ വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് പകരാനായിട്ട് സാധിക്കുമ്പോഴാണ് സുവിശേഷവൽക്കരണം നടക്കേണ്ടത്. അത് എളിമയിലൂടെ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പങ്കുവയ്ക്കലിൽ, ഞങ്ങളുടെ സഹോദരൻ പങ്കുവയ്ക്കലിൽ പറയുകയായിരുന്നു, എളിമയോടുകൂടെ ലാളിത്യത്വത്തോടുകൂടി ജീവിച്ചാൽ മാത്രമേ കേരളസഭയ്ക്ക് വിശ്വാസ വർഷത്തിലെ പ്രത്യേകിച്ച് സുവിശേഷ വാഹകയാകാനായിട്ട് പറ്റുകയുള്ളൂ എന്ന്. അപ്പോൾ ആ എളിമയുടെയും ലാളിത്യത്തിൻ്റെയും മനോഭാവം വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും കേരളസഭ അവലംബിക്കേണ്ടിയിരിക്കുന്നു. ദൂർത്തിൻ്റേതായിരിക്കുന്ന, ആർഭാടത്തിൻ്റേതായിരിക്കുന്ന ആ മനോഭാവം നമ്മൾ വ്യക്തിപരമായും സംഘാതമായും കൈവെടിഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ ശുശ്രൂഷകയായിട്ടാണ് സഭ ജീവിക്കേണ്ടത് എന്നുള്ള ബോധ്യം, സമാധാനത്തിൻ്റെ ഉപകരണമായിട്ട് ജീവിക്കണമെന്നുള്ള ബോധ്യം കേരള സമൂഹത്തിന് ആ ബോധ്യം നൽകാനായിട്ട് അത്തരത്തിലുള്ള സാക്ഷ്യമാണ് നമ്മൾ നൽകുന്നത് എന്നുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് സുവിശേഷവൽക്കരണം എന്ന് പറയുന്ന കാര്യം, നവസുവിശേഷവൽക്കരണം എന്ന കാര്യം, പ്രക്രിയ യാഥാർത്ഥ്യമാകുകയുള്ളൂ.
ഇക്കാലത്ത് സാർവത്രിക സഭ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് മുതിർന്നവരുടെ മതബോധനം. നവസുവിശേഷവൽക്കരണ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ ഇത്. കേരള സഭയിൽ മുതിർന്നവരുടെ മതബോധനത്തിന് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നുണ്ടോ?
മുതിർന്നവരുടെ മതബോധന പ്രക്രിയ ആവശ്യത്തിന് നമ്മൾ ഇനിയും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള മേഖലയല്ല എനിക്ക് തോന്നുന്നു. ആ മേഖലയിലെ നമ്മൾ അഡൾട്ട് കാറ്റഗിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വളരെ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ട്. പ്രീ മാട്രിമോണിയൽ കോഴ്സസ് നടക്കുന്നുണ്ട്, പോസ്റ്റ് മാട്രിമോണിയൽ കോഴ്സുകൾ ചിലയിടത്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രക്രിയയിലൂടെ കുടുംബ നവീകരണം സാധിക്കാനായിട്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിരിക്കുന്ന മാതാപിതാക്കളെ മക്കളോടൊപ്പം ഈ മതബോധന വിശ്വാസ പരിശീലന രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രചോദനം ഈ വിശ്വാസ വർഷത്തിലെ കേരള കത്തോലിക്ക സഭ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ആ രംഗം ഇനിയും നമ്മൾ ആവശ്യം ആവശ്യത്തിന് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എളിമയോടുകൂടെ ഈ രംഗത്ത് നമ്മൾ സജീവമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്.
വിശ്വാസത്തിൻ്റെ കവാടം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ വിശ്വാസത്തിൻ്റെ ഉത്തമ മാതൃകകളെക്കുറിച്ച് മാർപ്പാപ്പ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ചുറ്റും വിശ്വാസത്തിൻ്റെ ഉദാത്ത മാതൃകകൾ നൽകുന്നവരെ കണ്ടെത്താൻ സാധിക്കില്ലേ?
വിശ്വാസത്തിൻ്റെ വലിയ മാതൃകകളെ പറ്റി ഇപ്പം ഇവിടെ മാർപ്പാപ്പ കൊടുത്തിട്ടുണ്ട്. മാതൃകകളെ പറ്റി പറയുന്നത് മാതാവ് വലിയൊരു മാതൃകയായിരുന്നു വിശ്വാസത്തിൻ്റെ, അപ്പസ്തോലന്മാരെ വിശ്വാസത്തിൻ്റെ മാതൃകയായിരുന്നു, രക്തസാക്ഷികൾ വിശ്വാസത്തിൻ്റെ മാതൃകയായിരുന്നു, നൂറ്റാണ്ടുകളായിട്ട് വിശ്വാസം ജീവിച്ച് കടന്നുപോയവരെ വിശ്വാസത്തിൻ്റെ മാതൃകകളായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതാപിതാക്കൾ വിശ്വാസത്തിൻ്റെ വലിയ മാതൃകകളായിരുന്നു. എന്നെ സംബന്ധിച്ചുള്ള ഈ അടുത്ത അവസരത്തിലെ ഞാൻ കന്യാകുമാരി ജില്ലയിൽ പോവുകയുണ്ടായി. കാറ്റാടിമല എന്ന് പറയുന്ന സ്ഥലത്ത് ദേവസഹായം പിള്ള രക്തസാക്ഷിയായിട്ട് മരിച്ച സ്ഥലം കാണുകയുണ്ടായി. എനിക്ക് വലിയ പ്രചോദനമാണ് ലഭിച്ചത്. 1752 തൻ്റെ ക്രൈസ്തവ വിശ്വാസ സാക്ഷ്യത്തിന് വേണ്ടി മരിക്കേണ്ടി വന്ന, രക്തസാക്ഷിയായിട്ട് മരിക്കേണ്ടി വന്ന ദേവസഹായം പിള്ള ഈ December 2 വിശ്വാസ വർഷം ആചരിക്കുന്ന അവസരത്തിൽ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അൽമായരുടെ ആ വലിയ സാക്ഷ്യത്തിന്, വിശ്വാസ വർഷത്തിലെ വിശ്വസനീയമായ സാക്ഷ്യത്തിന് ഏറ്റവും വലിയ മാതൃകയാണ് ദേവസഹായം പിള്ള എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മാതൃക എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ അറിയാത്ത, സമൂഹത്തിലെ അംഗീകരിക്കപ്പെടാത്ത ധാരാളം വിശ്വാസ മാതൃകകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഇടവകളിൽ കാണുന്ന സാധാരണ പാവപ്പെട്ട ജനങ്ങൾ എത്ര തീക്ഷ്ണതയോടുകൂടിയാണ് അവരുടെ വിശ്വാസം ജീവിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവികരായിരിക്കുന്നവരെ, അവരുടെ ഉജ്ജ്വലമായിരിക്കുന്ന വിശ്വാസ മാതൃക. ഞാനൊരു പ്രത്യേക വ്യക്തിയെ, എല്ലാവർക്കും ഒരുപക്ഷേ ദേവസഹായം പിള്ളയെ പോലെ ആകാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും അവരുടേതായിട്ടുള്ള വിധത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള വിശ്വാസ സാക്ഷി നൽകുന്ന നിരവധി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ എനിക്ക് എന്നെപ്പോലെയുള്ളവർക്ക് പ്രചോദനമായിട്ട് നിൽക്കുന്ന സാക്ഷ്യങ്ങൾ.
വിശ്വാസവർഷാചരണത്തിനായി ഒരുങ്ങുന്ന കേരള കത്തോലിക്കർക്ക് എന്തു സന്ദേശം നൽകാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്?
വിശ്വാസവർഷ ആചരണം വെറും ഒരു ആചരണമായിട്ട് അവസാനിക്കാതെ അത് വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട്, വിശ്വാസത്തിൻ്റെ വാതിലിലൂടെ പ്രവേശിച്ച് നിത്യജീവിതം വരെ നമ്മൾ നടത്തുന്ന തീർത്ഥാടനം, വിശ്വാസത്തിൻ്റെ തീർത്ഥാടനം ഏറ്റവും അനുഭവാധിഷ്ഠിതമായിരിക്കുന്ന ഒരു ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തി ബന്ധത്തിൻ്റെ ഊഷ്മളമായിരിക്കുന്ന അനുഭവത്തിലൂടെ, സ്നേഹത്താൽ പ്രവർത്തന നിരതമാകുന്ന വിധത്തിലെ ശുശ്രൂഷയായിട്ട് നമ്മുടെ വിശ്വാസത്തെ പകർന്നു കൊടുക്കാനായിട്ട്, സമൂഹത്തിന് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നൊരു അവസരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിശ്വാസ വർഷത്തിൻ്റെ അനുഗ്രഹ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.
നന്ദി പിതാവേ. വിശ്വാസവർഷ ആചരണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അതിനുവേണ്ടി കേരളത്തിൽ നടക്കുന്ന മുന്നൊരുക്കങ്ങളെക്കുറിച്ചും വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ച ബിഷപ്പ് മാർബോസ്കോ പുത്തൂരിന് വത്തിക്കാൻ റേഡിയോയുടെ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. ഭിയൊന്നി പിതാവേ, നന്ദി.
കേരളത്തിൽ വിശ്വാസ വർഷാചരണത്തിന് നേതൃത്വം നൽകുന്ന സീറോ മലബാർ സഭയുടെ കുരിയ മെത്രാൻ ബിഷപ്പ് ബോസ്കോ പുത്തൂരുമായി സിസ്റ്റർ ടാനിയ MID നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.